ഹോൺ ഓഫ് സാൽവേഷൻ. ഇതാണ് ഇന്നത്തെ തലക്കെട്ട്.
The title for today's message is Horn of Salvation.
ഇതിനെ ആധാരമായി എടുത്തത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്.
And the reference based on the title is from Luke.
അതിന്റെ അകത്തെ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നു. ഒന്ന് സഖറിയ ആൻഡ് ഹിസ് വൈഫ്. അവരെ ദൈവസന്നിധിയിൽ കുറ്റമൊന്നുമില്ലാത്ത അവരായിരുന്നു.
And we can see two characters, Zacharias and his wife. There was no blemish in them.
അപ്പൊ അങ്ങനെ സഖറിയ ആരാധന ആലയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
So Zacharias is in the temple.
അങ്ങനെ ഇരുന്നപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു.
The angel appeared to him.
അത് ഏറ്റെടുക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല.
He didn't believe what the angel said.
ഗബ്രിയേൽ ദൂതന്റെ ഭാവത്തിലൊക്കെ ഭയങ്കരതയൊന്നും ഇല്ലായിരുന്നു.
And he was not terrible or fearful.
വളരെ മനോഹരമായ ഒരു സംഭാഷണമാണ് അവിടെ കാണുന്നത്.
And there was a glorious conversation over there.
ബോബർഷേ പുള്ളിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
But he wasn't able to believe.
അപ്പോൾ നമുക്ക് ഒന്നാമതൊരു കാര്യം പറയണം. എത്ര ഭക്തി ഉണ്ടെങ്കിലും എത്ര നീതിയുള്ളവരാണെങ്കിലും വിശ്വാസമില്ലെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല.
Well, it does not matter how spiritual you are, but without faith you cannot achieve things in life.
നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
We must praise God.
ഒരു വിശ്വാസം നമുക്ക് ദൈവം തന്നതുകൊണ്ട്.
Because God has given us faith.
അത് എത്ര പരിശുദ്ധരാണെങ്കിലും വിശ്വാസമില്ലെങ്കിൽ പോകാം.
However holy a person must be, but if he doesn't have faith, he will not succeed.
പക്ഷേ ഈ പുള്ളിക്കാരൻ ഒരു കാര്യം കൂടി ചെയ്തിട്ടാ പോയത്.
But this angel did one more thing.
അരെ ഈ ആർക്കേഞ്ചലിന്റെ കൂട്ടത്തിൽ പെട്ടതാണല്ലേ? ഹെവൻലി ബീയിംഗ് ആണല്ലേ ഇവരെ.
The Gabriel is a heavenly being among the archangels.
പുള്ളി പറഞ്ഞു, ഇത് നീ വിശ്വസിക്കുന്നവൻ വരെ നിനക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞു.
Well, he said, until you believe, you remain mute.
അപ്പോൾ ഞാൻ മറ്റൊരു പാഠം പഠിച്ചു.
I learned another lesson.
വിശ്വാസമില്ലാത്തവർ മിണ്ടാതിരിക്കണം.
Those who do not have faith must remain silent.
അവിശ്വാസത്തിന്റെ വാക്ക് പറയല്ല.
You shouldn't speak words of negativity.
കരി പണ്ടൊരിക്കൽ തോമസ് പറഞ്ഞു, മരിക്കാനായിട്ട് യേശുവിന്റെ കൂടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു.
Thomas said, oh, let us also go with Jesus and die.
ആവശ്യമില്ലാതെ പറയണോ?
Should we say unnecessary things?
രണ്ട് കൂട്ട ആൾക്കാരുണ്ട്.
There are two kinds of people.
Extrovert introvert.
Extrovert and introvert.
പെട്ടെന്ന് സംസാരിക്കുന്നവരും സംസാരിക്കാത്ത വ്യക്തിത്വവും.
Some speak a lot, some speak less.
എന്നെ പോലാണെങ്കിൽ ചാടി സംസാരിക്കും.
A person like me jumps up.
ഞങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടി വരാം.
We have to be careful.
വളരെ സൂക്ഷിക്കേണ്ടി വരാം.
We have to be careful.
എന്നെ പോലുള്ള പാർട്ടികൾ.
Like pastor.
നിങ്ങളെ പോലെ ചാടി പറയാത്തവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
All those of you who are not hasty in speaking, I appreciate.
എനിക്ക് ഒരു വർഷം കഴിഞ്ഞ പുള്ളി സംസാരിക്കാൻ തുടങ്ങി.
After one year he started to speak.
അത് കഴിഞ്ഞപ്പോൾ പുള്ളി അതുവരെ പുള്ളി ശിശേഷിച്ചുകൊണ്ടിരുന്നത് റിച്വൽ ആയിട്ടായിരുന്നു. പക്ഷേ പുള്ളി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കാൻ തുടങ്ങി.
Now after he started speaking, he started ministering in the Holy Spirit, and before that it was a ritual.
He was a symbolically worship the God. ഇപ്പ എന്താണെന്ന് സ്പിരിച്വലി by the anointing of spirit he started to his ministry. നേരത്തെ നിഴലായിട്ട് നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചു. ഇപ്പൊ പൊരുളായിട്ട് പരിശുദ്ധാത്മാവ് നിർദ്ദേശിച്ചു.
എർലിയർ ഹി മിനിസ്റ്റേർഡ് ബട്ട് നൗ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഹി ഈസ് മിനിസ്റ്ററിംഗ് അണ്ടർ ദ അനോയിന്റിംഗ്.
പ്രൈസ് ദി ലോർഡ്.
ആമേൻ.
ഹല്ലേലൂയ.
ആമേൻ.
അതിന്റെ ഇങ്ങനെ താൻ പ്രവചിച്ചു വന്നപ്പോൾ
while he prophesied
അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചു.
This is what he prophesied.
നമ്മുടെ രക്ഷയുടെ ദൈവം തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ ഒരു കൊമ്പ് ഉയർത്തുകയും ചെയ്തു എന്നാണ് താൻ പറഞ്ഞത്.
He prophesied that God has raised up a horn of salvation for us in the house of his servant David.
എന്താണ് ഈ ഹോൺ ഓഫ് ദ സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷയുടെ കൊമ്പ് എന്താണെന്ന് ആണ് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത്.
Now we are going to learn what is the horn of salvation.
ഈ സക്കരിയാവ് എന്ന് പറയുന്ന ആള് പുരോഹിതനാ.
Zacharias is a priest.
അപ്പോൾ എപ്പോഴും താനിക്ക് യാഗം പള്ളി നമുക്കെല്ലാവർക്കും ഓരോ ടെർമിനോളജി ഉണ്ട്.
Well, he always was associated with the sacrifice temple. We have a terminology for that.
ഓരോ തൊഴിലുമായി ബന്ധപ്പെട്ടവരെ ചുരുക്ക ഭാഷകളിൽ അതിന്റെ പറയാറുണ്ട്.
Those people involved in their profession tell abbreviated words or acronyms based on their profession.
ചില ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വേർഡുകൾ കേട്ടിട്ടുണ്ട്.
I've heard doctors use some words.
അത് ഒരു ചുമയോ പനിയോ ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക?
You are going there with cough or cold, but what will they say? They will say quite some words you can't understand. And the automobile engineer will say, oh, the balancing was not improper. So, every profession has their own codes. Sometimes it's difficult to understand those codes. Please speak testimony in a way that I can understand.
Amen. Praise the Lord. എന്നാൽ ചിലപ്പോൾ നമുക്ക് ഈ അവർ പറയുന്ന അവരുടെ പശ്ചാത്തലത്തെ ബേസ് ചെയ്താണ്.
So people speak based on their background.
അപ്പോൾ ഇവിടെ പറയാണ് ഒരു കൊമ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും സക്കരിയാവ് കാണുന്ന യാഗപീഠത്തിന് നാല് കൊമ്പുകളുണ്ട്.
Zacharias, while offering sacrifice, always sees four horns on the altar.
ഈ കൊമ്പ് എന്തിനാണ് എന്നുള്ളത് ഇനി പഠിക്കാനായിട്ട് പോവുകയാണ്.
Now we are going to see what is this horn for.
ഈ നാല് ഹോണിലും അതിന് പ്രത്യേകതയുണ്ട്.
There is speciality for each of the four horns.
അഹരോന്റെയും പുരോഹിതന്മാരെയും അവരെ കരപൂർണം അല്ലെങ്കിൽ അഥവാ സെറ്റ് അപ്പാർട്ട് ചെയ്യുമ്പോൾ അവരെ ശിശുഷയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഈ ഹോണിൽ തൂക്കണം. എന്നാൽ മാത്രമേ അവരെ പൗത്രീകരിക്കപ്പെടുകയുള്ളൂ.
While Aaron and the priests, when they offer sacrifice, after the lamb has been slain, they have to take the blood and they have to sprinkle it on the altar. Only then it will be accepted.
അതിനെ കോൺസെക്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നു.
We call it consecration.
പൗത്രീകരിക്കുക എന്ന് പറയുന്നു.
We call it consecration.
കരപൂർണം ചെയ്യുക എന്ന് പറയുന്നു.
We call it consecration, set apart.
അഹരോന്റെ പുത്രന്മാരെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ആ കൊമ്പുകളിൽ രക്തം പുരട്ടണം, ബാക്കി യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം.
Well, they have to sprinkle the blood on that altar if Aaron his sons have to minister there, and later they can throw away that blood somewhere.
They had to pour in the corner of the altar. I had to pour out and യാഗപീഠത്തിന്റെ താഴെ ഭാഗത്തെ ഒഴിക്കണം.
And they have to pour the blood on the lower portion of the altar.
Appo ippo nu nokike idu idu poleyana oru yagavide irikkunnu nirikkatte.
Imagine this is a altar.
ee idha oru yahuda purohithanana.
He is a Jewish priest.
I mean adu brazen altar inde cornerile kore raktham olichittu baaki ulla raktham inde hornil puratti irikkunu idu avare consecrate ചെയ്യുന്ന ഒരു പിക്ചറാണ് കാണിക്കുന്നത്.
So this picture is showing about the consecration.
അപ്പോൾ അവരെ മിക്കവാറും ആരാധനയ്ക്ക് വരുമ്പോൾ അവരുടെ മേളിൽ അരക്കപ്പെട്ട ആ മൃഗത്തിന്റെ രക്തത്തിന്റെ ഒരു അടയാളവും അവരുടെ താഴെ യാഗപീഠത്തിന്റെ താഴെ ഒഴിക്കപ്പെട്ട രക്തവും ഉണ്ട്. ആ രക്തത്തിന്റെ ഇടയിലാണ് ഇവർ ഇന്ന് ശുശ്രൂഷിക്കുന്നത്.
And we can see that these people are ministering somewhere in the middle. When they look up, there is blood. When they look down, there is blood.
നമ്മൾ ഇന്ന് പകൽക്കാലം ആരാധിക്കാനായിട്ട് വന്നിരിക്കുകയാണ്.
This morning we have come here to worship.
നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കാൽവരിയിൽ കൂടി ഒഴുകി യാഗപീഠമാകുന്ന ക്രൂശിൽ ഈ ഭൂമിയിൽ വീണ യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്.
The blood of Jesus Christ which fell on earth from the cross of Calvary is speaking for you.
Same time we can see Revelation chapter 5, there is the lamb who slain in the midst of the angels. സ്വർഗത്തിലെ ദൂതന്മാരുടെ നടുവില് അരക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സംസാരിക്കുന്ന ഒരു രക്തവുമുണ്ട് നിങ്ങൾ ശുശ്രൂഷയിൽ ആരാധനയിലായിരിക്കുമ്പോൾ.
And at the same time, this blood of Jesus is also speaking for you in heaven. We can see the slain lamb of God in heaven.
ഒരിക്കലും നിങ്ങൾ പലരും ശുശ്രൂഷയുള്ളവരാ.
All of you have some sort of ministry.
നിങ്ങൾ ആരാധിക്കുന്നവരാ.
You are worshippers.
എപ്പോഴും ഓർത്തോണം.
You must remember.
സക്കരിയായ പോലും ഇത് വിളിച്ചു പറഞ്ഞു.
Zacharias called out.
നല്ലൊരു മനുഷ്യനാ പുള്ളി.
He's a good man.
എന്നാ പോലും നിങ്ങൾ ആയിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം കഴിവിലല്ല.
You are not by your own merit.
നിങ്ങൾ വളരെ ടാലന്റഡ് ആണ് കേട്ടോ.
You are talented, no doubt.
നിങ്ങളെ സഭാ ഭരണത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുകയാണ്.
God has called you into church
ministry.
God has called you to worship.
സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആയിട്ട് വിളിച്ചിരിക്കുകയാണ്.
God has called you as Sunday school teachers.
ലീഡേഴ്സ് ആയിട്ട് വിളിച്ചിരിക്കുകയാണ്.
Called you as leaders.
പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്തം മുകളിലും ഉണ്ടായിരിക്കണം. യാഗപീഠത്തിന്റെ ചുവട്ടിൽ നിന്നും സംസാരിക്കുന്ന ഒരു രക്തം ഉണ്ടായിരിക്കണം.
But there must be a blood for you up above in heaven. At the same time, there must be a blood at the lower portion of the altar.
ഈ പിക്ചർ എന്താണെന്ന് അറിയാൻ കാണിക്കുന്നത്.
What does this picture show?
നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ,
when you stand before God,
നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഗെതസമന മുതൽ കാൽവറി വരെ ഒഴുക്കിയ യാഗപീഠത്തിൽ ഒഴുക്കിയ ആ രക്തം ഇന്ന് പകൽക്കാലവും സംസാരിക്കുന്നുണ്ട്
The blood that was shed on the cross of Calvary in Gethsemane the blood that was shed on earth is still speaking for you
There is another horn is in the heaven ad arakkapetta devathinte putranaya യേശുവാണ് അതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് ഒരു ആട് ആട്ടിൻകുട്ടി സ്ലെയിൻ ആയതുപോലെ ദൂതന്മാരുടെ മധ്യത്തിലും സിംഹാസനത്തിന് മുമ്പിലും നിൽക്കുന്നത് ഞാൻ കണ്ടു ആത് ജയം പ്രാപിച്ചതാണ് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ചുരുളുകളും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ അഴിവുകളും നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിന്നെ നീയാക്കി മാറ്റുന്ന നിന്നെ ആരാധകനാക്കി മാറ്റുന്ന നിന്നെ പൗത്രീകരിക്കുന്ന നിന്നെ വിടുവിക്കുന്ന നിന്റെ രോഗ സൗഖ്യമാക്കുന്ന നിന്നെ പണിയുന്ന യേശുവിന്റെ രക്തമാണെന്ന് പകൽക്കാലം മനസ്സിലാക്കുക
ജോൺ ക്ലിയർലി സേസ് ഐ സീ ദ സ്ലെയിൻ ലാംബ് ഓഫ് ഗോഡ് വിക്ടോറിയസ് സറൗണ്ടഡ് ബൈ ഏഞ്ചൽസ് സ്റ്റാൻഡിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ത്രോൺ ആൻഡ് ലെറ്റ് മീ ടെൽ യു ഇറ്റ് ഈസ് ദിസ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ഈസ് കോൺസെക്രേറ്റിംഗ് യു
whether you are ministering in the pulpit whether you are hallelujah administration and in the this small room while you are cleaning or taking care of this sanctuary every time you must remember who he hallelujah who I am redeemed by the blood of Jesus I am consecrated I am set apart Jesus blood hallelujah pour upon hallelujah for me praise the Lord എനിക്ക് വേണ്ടി ചൊരിഞ്ഞൊരു രക്തമുണ്ട് ഞാൻ ആരാണ് ഞാൻ എവിടെയാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്തിൻ്റെ കീഴിലാണ് എന്തിൻ്റെ മറവിലാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി വേണം നാം പുരോഹിത ശുശ്രൂഷ ഇല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഏത് ശുശ്രൂഷ ചെയ്താലും ചെയ്യാനെന്നുള്ള കാര്യം മറന്നുപോകും
Whatever kind of service or ministry you're offering or doing for the glory of the Lord you must understand one thing that you must always be under the shadow of the blood of the Christ only then you will be able to glorify
ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന്റെ ബാക്കി ഭാഗം കുറച്ചുകൂടി കഴിയുമ്പോൾ സംസാരിക്കുന്നാൽ അല്പം നോക്കി ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇവിടെ പുകയുന്നത് ഈ അകത്ത് എവിടെ യാഗപീഠമുണ്ടോ അവിടെയൊക്കെ അതിന് കൊമ്പുണ്ട് കൊമ്പ് രക്തമുണ്ട് നിന്റെ വീണ്ടെടുപ്പിന്റെ വിലയെക്കുറിച്ചും നിന്നെ പൗത്രീകരിച്ചതുമാണ് അവിടെയൊക്കെയും പറയുന്നത്
And that clearly speaks that you have been redeemed and you have been consecrated, set apart. So when you see the blood, it calls that out.
നല്ല ലീഡേഴ്സിനെ ശുശ്രൂഷകരെ ദൈവമാണ് നമുക്ക് തരുന്നത്
It is God who gives us good leaders or good ministers.
അപ്പോൾ ഒരു ദൈവദാസനെ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിച്ച് നിർത്തുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരാളെ കിട്ടുക എന്നുള്ളത് സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്
And it is a blessing for the church if the church gets a minister chosen by God the minister sanctified by the blood of Christ
we always remember we are set apart we are redeemed by the blood of Jesus and we are consecrated for the work of Lord by the grace of Lord ദൈവത്തിന്റെ കൃപയാൽ നമ്മെ കരപൂർണം ചെയ്ത ദൈവവേലയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ
And we must always remember that God has called us he has set us apart to serve him
അപ്പോൾ നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് എന്ന് പറയുന്നത് നല്ലതാണ്
It is good to have good administrators.
ഒരു പ്രസിഡന്റിനെ കിട്ടുന്ന ഒരു രാജ്യത്തിന് ഗുണമാണ്.
It is good for the nation to have a good president.
ഒരു പ്രിൻസിപ്പലിനെ കിട്ടുന്നത് സ്കൂളിന് ഒരു അനുഗ്രഹമാണ്.
And it's a blessing for the school to have a good principal.
നല്ല ഒരു അപ്പനെ കിട്ടുന്ന കുടുംബത്തിന് നല്ലതാണ്.
And for the family to have a good father is also a blessing.
നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം നല്ല ഒരു അപ്പനായിട്ടിരിപ്പാൻ നല്ലൊരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളിനെ മാത്രമല്ല അത് വേണം തൊഴിൽ വേണം തൊഴിലും എഡ്യൂക്കേഷൻ്റെ കാട്ടിലും അപ്പുറത്ത് ആ ഒരു നല്ല അപ്പനായിരിക്കാൻ ഉള്ള ദൈവത്താൽ അഭിഷേകം ചെയ്ത അല്ലെങ്കിൽ അഭിഷക്തനായ ഒരു 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 അപ്പനെ കുടുംബത്തിൽ കിട്ടുക അതൊരു ഭാഗ്യമാണ്
When you send your daughter to the other family, all that you have to pray is that God, besides the good profession or good education, God anoints that husband of your daughter that he'll be a good father a good leader of the home
ഒരു അഭിഷേകത്തിന്റെ കീഴിൽ നാം എപ്പോഴും നിൽക്കാനായിട്ട് പരിശ്രമിക്കുക
we must always try to be under a good anointing
അതിനെ ഞാൻ ഈ അഭിഷേകവും അതുപോലെ തന്നെ ലീഡർഷിപ്പിനെ അനുസരിക്കുന്ന അല്ലെങ്കിൽ അനുസരിപ്പാനുള്ള ഒരു മനസ്സും ലീഡർഷിപ്പിനെ അനുസരിപ്പാനുള്ള ഒരു മനസ്സും കിട്ടുന്നത് ഒരു വലിയ ഗുണമാണ്
And it is a good, it's a big blessing that we get a good leader who is anointed. And in Habakkuk we can see, what does it say?
അധിപതി ഇല്ലാത്ത, മലയാളം പ്രിന്റ് ചെയ്ത് വന്നില്ല, അധിപതി ഇല്ലാത്ത ഇടജാതി, ഇടജാതിക്ക് ലീഡേഴ്സ് ഇല്ലെന്ന്.
There are no leaders.
I mean, there is no leader for the creeping creatures, or a serpent have no leader, a polygon have no leader, chera have no leader, പാമ്പിന് ലീഡർഷിപ്പ് ഇല്ല എന്നായി പറയുന്നത്. ചില എഴഞ്ഞു നടക്കുന്ന ജീവിക്കൊക്കെയും അവർക്ക് ലീഡർ ഇല്ല. ഇസ്രായേൽ പറയാണ്, കർത്താവേ ഞങ്ങൾക്ക് ഒരു നല്ല ലീഡർഷിപ്പ് തരണമേ എന്നാണ് ഹബക്കൂക്ക് പ്രാർത്ഥിക്കുന്നത്.
ഹബക്കൂക്ക് ഈസ് പ്രേയിങ് ടു ഗോഡ് ടു സെൻഡ് ദം എ ഗുഡ് ലീഡർ.
ഇനിയും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക.
വൺ മോർ തിങ്.
എന്റെ ഫാദർ ഒരിക്കൽ പറഞ്ഞു, ബിസിനസിന്റെ രഹസ്യം ബിസിനസിന്റെ ക്യാപിറ്റൽ മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ് അല്ല, നല്ല ജോലിക്കാരും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ജോലിക്കാരുണ്ടെങ്കിൽ നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും നമ്മൾ അത് ജയിക്കുകയുള്ളെന്ന് പറഞ്ഞു.
പാസ്റ്റേഴ്സ് ഫാദർ ഇൻ ലോ ഓൾവേസ് യൂസ് ടു സേ, ഇഫ് സംവൺ ഹാസ് ടു ബി സക്സസ്ഫുൾ ഇൻ ബിസിനസ്, ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ഹാവ് ഗുഡ് ക്യാപിറ്റൽ, ഇറ്റ്സ് ദേ റിക്വയർ എ ഗുഡ് വർക്ക് ഫോഴ്സ്.
എന്താ ഈ ചെറിയ ബിസിനസിന്റെ രഹസ്യം ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്.
ദാറ്റ്സ് വാട്ട് ഹി സെഡ് വെൻ ഐ ആസ്ക്ഡ് ഹിം ദ സീക്രട്ട് ഓഫ് ബിസിനസ്.
എന്നാ ഇവിടെ നോക്കിക്കേ, നല്ലൊരു ലീഡർ ഇല്ല, പാമ്പിന് ഇഴഞ്ഞു നടക്കുന്ന എന്താ ജീവികൾക്ക് ലീഡർ ഇല്ലാത്തതുപോലെ നീ ഞങ്ങളെ സർപ്പത്തിനെ പോലെ, നീ ഞങ്ങളെ മറ്റിഴജാതികളെ പോലെ ആക്കരുത്, കടലിലെ മീൻ മത്തിയെ പോലെ ഞങ്ങളെ ആക്കരുത്, അയലയെ പോലെ ഞങ്ങളെ ആക്കരുത്, ഞങ്ങൾക്കൊരു ലീഡർ വേണം എന്നാണ് പറയുന്നത്.
Habakkuk is praying to God, Lord, do not make us like these creeping things which does not have a leader, but you give us a good anointed leader.
Oru nalla leader devan thannal engena adirunnathu.
How does God give a good leader?
Avane karapoornam cheyidillengil pavithreekarichana namakku vendi
therum. He will be set apart or consecrated.
Ippa njan parna manasilayo?
Or did you understand what I said?
Nammal 118 aa sangirthanu nammal vaikkunna yaga peedathinte kombugalolam yaga pashuvine kaaru kondu kettanam.
Well, in Psalm 118 which we can clearly see that the sacrifice should be bound on the altar with cords.
Rendu pere yaga peedathil vechathayittu bhajanathile valare clear undu.
Scripture shows two people bound at the altar.
One namakkariya Isaac aanu.
One was Isaac.
Adehathinu pagaramayittu devu oru aadine koduthu.
But in substitute of Isaac God gave a ram.
Na Yesu Christune jeevanode aanu yagavidathil vechathu.
But Jesus Christ was placed alive on the altar.
Ayinte artham endava?
What does that mean?
Jeevathe homicha maranathol manusaricha മരണത്തോളം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത, തന്റെ മഹത്വങ്ങളെ വേണ്ടെന്ന് വെച്ച ഈ എംഡിഡ് ഹിംസെൽഫ് ഇറ്റ് കെയിം ദിസ് വേൾഡ് ഡൈഡ് ഓൺ ക്രോസ്. ഹല്ലേലൂയ. അവൻ വേഷം, തന്റെ മഹത്വം, തന്റെ ഭാവം, തനിക്കുള്ള മഹത്വം എല്ലാം ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി കാൽവറിയിലേക്ക് വന്നതിനോട് ചേർന്ന്, യാഗപീഠത്തിന്റെ കൊമ്പുകളോട് ചേർന്നതുപോലെ അഭിഷേകത്തിൽ നിലനിൽക്കുന്നവനെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്.
വെൽ, വി നോ അബൌട്ട് ജീസസ് ദാറ്റ് ഹി ലെഫ്റ്റ് ഹിസ് ഓൾ ഹിസ് ഗ്ലോറിയസ് അബോഡ് ഇൻ ഹെവൻ ആൻഡ് took the form of man and died for us on the cross of Calvary.
യഹൂദേ നിഴലായ ആരാധനയുടെ യാഗപീഠമുണ്ടോ അവിടൊക്കെയും കൊമ്പുകൾ ഉണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
Wherever there has been a sacrifice, there has been horn.
ആ ഹോണിനെ പുരട്ടിയിരിക്കുന്ന ഒരു രക്തമുണ്ട്.
And there is the blood that is sprinkled upon that horn.
കോർണറിൽ ഒഴിച്ചിരിക്കുന്ന ഒരു രക്തമുണ്ട്.
And some of the blood is sprinkled or poured on the corner.
ഇതിന്റെ നടുവിലായിരിക്കണം നമ്മുടെ ശിശുശൂഷകൾ.
But our ministry should be in between.
ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി അരക്കപ്പെട്ട കുഞ്ഞാട് സ്വർഗ്ഗത്തിലുണ്ട്.
Oh, there is a slain lamb in heaven for us. And the blood that was sprinkled on the earth is calling out one thing. Oh, we must serve the Lord in fear.
അതാണ് ഈ പുരോഹിതൻ വിളിച്ചു പറഞ്ഞതിന്റെ പൊരുളായ കാര്യം.
That is what this priest, this prophet called out.
എന്നാൽ പഴയ നിയമത്തിൽ ഒരു തെറ്റ് ചെയ്തവനെ ഓടിച്ചെന്ന യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചാൽ അവന് രക്ഷ നേടാമായിരുന്നു.
In the Old Testament, if a criminal, if he goes and holds on to the horn of the altar, he can escape.
എന്നാൽ അവിടെ ചില സ്ഥലത്തെ അവനെ അതിന്റെ അവിടുന്ന് വലിച്ചു വെളിയിലിടും.
And we can see after that they will pull him and throw him aside.
എന്നിട്ട് കൊല്ലും.
and then they will kill him.
அப்ப கம்ப்ளீட்லி அவனு രക്ഷയില്ല பழைய நியமத்தை.
He in the Old Testament he does not have a complete safety.
എന്ന കാൽവരിയിൽ ഈ കൊമ്പിൽ നമുക്ക് എന്തേക്കുള്ള ശാശ്വത സമാധാനമുണ്ട്.
But in Calvary we have forever peace.
ഇവിടെ സക്രിയാവിനെ ഭയം കൂടാതെ എന്നേക്കും അവന്റെ മുമ്പിൽ ആരാധിപ്പാൻ ഒരു കൊമ്പ് അത് യേശുക്രിസ്തുവാ.
This horn of salvation is none other than Jesus Christ.
Amen. അതുകൊണ്ട് നമ്മൾക്ക് ഭയമില്ല.
Therefore we have no fear.
അതിന്റെ അർത്ഥം നാം വിശുദ്ധിയും വേർപാടും വിട്ട് ഈ രക്തത്തിന്റെ അതിന്റെ സന്നിധാനം വിട്ടു പോകരുത് എന്നുള്ളതല്ല. അത് ഭയത്തോടു കൂടി വേണം ദൈവത്തെ ആരാധിക്കാൻ.
That does not mean that you should go away from being under the blood and live a life without holiness and purity. You must always rely on the blood.
പഴയ നിയമത്തിൽ മരണവേദന അനുഭവിക്കുന്ന ഒരു ഭക്തന് രക്ഷപ്പെടുവാൻ തക്കോണം യാഗപീഠത്തിന്റെ കൊമ്പുകളുണ്ട്.
And in the Old Testament time there were horn at the altar where the people could come and escape.
അപ്പോൾ അതിന്റെ അർത്ഥം കൂടി ഞാൻ പറയാം.
Let me tell you the meaning.
ഒരുപാട് നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
Hope you are understanding.
You
can, those who are able to understand, lift your hands, raise your hands and praise God.
നീ ഹോണിൽ എന്താ പരത്തിയിരിക്കുന്നത്?
Now what is sprinkled on the horn?
Blood.
Blood.
ചാകാൻ വരുന്ന ഒരുത്തൻ എവിടെ കയറി പിടിച്ചത്?
So where did the one who is going to die hold on to?
ഹോണേല.
He held on to the horn.
അവ ഹോണിൽ നിന്ന് അവനെ ഇറക്കണമെങ്കിൽ സാധാരണക്കാരനൊക്കെ ഇല്ല, പ്രീസ്റ്റ് വേണം അവനെ ഇറക്കണം.
It's only the priest. A common man cannot pull him away from the altar.
അപ്പോൾ പ്രീസ്റ്റ് എന്താ പറയണം?
What must the priest say?
ഈ രക്തത്തെ പറ്റിയും
about the blood,
രക്ഷയെ പറ്റിയും
about salvation, he must say.
ഈ പിടിക്കുന്നവൻ നോക്കണം.
The person is holding should see.
എനിക്കു വേണ്ടി ദൈവസന്നിധിയിൽ ഒരു മീഡിയേറ്ററായി ഒരു പുരോഹിതനെ വെച്ചിട്ടുണ്ട്.
That a mediator has been kept for him by God.
ആ മീഡിയേറ്ററിനെ ശുദ്ധീകരിച്ചത് രക്തം ഈ ആഗപീഠത്തിന്റെ ചുവട്ടിലുമുണ്ട്, ഈ കൊമ്പിലും ഉള്ളതുകൊണ്ടാണ് അവൻ പുരോഹിതനായത്.
And he became a priest only because of the mediator and because of the blood that was above and beneath.
ഇതേ ഞാൻ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ എന്നെ കൊല്ലുകയില്ല.
As long as he is holding on to the horn with the blood, he cannot be killed.
പക്ഷേ എന്നെ ഇവന് വേണമെങ്കിൽ പിടിച്ച് ബലാത്കാരെ പുറത്തെറിയാം.
But by force he can be thrown away from that place.
അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും?
What will then happen?
അങ്ങനെയാണെങ്കിൽ എനിക്ക് മരണം സംഭവിക്കും.
If that is the case he will die.
അപ്പോൾ ഓരോ ശുശ്രൂഷ ചെയ്യുന്നവർ ഓർത്തോണം.
So those who are ministering remember.
മരണത്തെ ഭയന്ന് രോഗത്തെ ഭയന്ന് ഇപ്പോൾ നമുക്കറിയാം രോഗം വരുമ്പോഴാണ് നമുക്ക് മരണം ഉണ്ടാകുന്നത്.
Because of sickness people die.
അല്ലാതെ കൊല്ലുക എന്നുള്ളത് വളരെ റെയർ. ആക്സിഡന്റിൽ അല്ലാതെ റെയർ ആയിട്ടാണ്.
Except for accident people otherwise are not killed.
അപ്പോൾ നമുക്ക് ഓടി വരാനായിട്ടുള്ള ഒരു സ്ഥലം എവിടെയാ?
So which is the place where we can run for refuge?
ആ കൊമ്പാണ് വരുന്നത്.
It is that horn.
ആ കൊമ്പിപ്പറുടെ രക്തത്തിന് നമ്മോട് ചില സംസാരിക്കാനുണ്ട്.
And that blood on the horn has something to say.
നിനക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു രക്തം, നിന്നെ ശുശ്രൂഷിക്കുന്ന ചില ശുശ്രൂഷകന്മാരെ, പുരോഹിത വർഗം അവിടെയുണ്ട് എന്നുള്ളതാണ് അവന്റെ മരണത്തിൽ നിന്ന് അവനെ ഭീതി ഇല്ലാതാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അവന് ഭയം മാറുന്നത്.
And the fear of death is removed because he knows that there is one mediator.
ഇന്ന് പകൽക്കാലം നമ്മുടെ ഭയം എങ്ങനെയാ മാറുന്നത്?
How is our fear removed?
നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്.
It is because the blood of Jesus Christ that was shed on the cross is speaking.
The Bible says the blood of Jesus cleanses our sins and iniquities. The blood of Jesus is redeeming us. The blood of Jesus speaking for us. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൊമ്പിൽ നാം മുറുകെ പിടിക്കണം.
Therefore hold on to the horn with firmness because there is the blood of the Lord for you.
നിങ്ങൾക്ക് ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു.
Hopefully you all, I mean you want me to wind up.
ജീവിതത്തിൽ ഭയമുണ്ടോ?
Are you afraid of life?
എനിക്ക് പേടിയുണ്ട്.
I'm afraid.
നാളത്തെ കുറിച്ചുള്ള വ്യാകുലതയുണ്ടോ?
Are you worried about tomorrow?
അതുപോലെ തന്നെ രോഗത്തും അതുപോലെ തന്നെ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ?
Oh, are you bound with sickness or any other issues?
ഓടി വന്നു ദാ പിടിച്ചു.
Go and hold on to the horn with the blood.
Amen.
Amen.
ഇത് ഹോണ് മുകളിൽ നിന്ന് സംസാരിക്കുന്ന ബ്ലഡ് ആണ്.
The blood from above speaks.
അരി ഹോണല്ല വെച്ചിരിക്കുന്ന മുകളിലാണ്.
The horn is above.
എന്നാൽ താഴെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയും സംസാരിക്കുന്നുണ്ട്.
But there is a blood beneath and the blood speaks even from beneath.
ഞാൻ ഇവിടെ നിൽക്കുവാണെന്ന് ഇരിക്കട്ടെ.
Imagine pastor is standing there.
അപ്പോൾ താഴെയും സംസാരിക്കുന്ന രക്തമുണ്ട്.
There is a blood that speaks from below.
ഹോണിൽ യാഗപീഠത്തിന്റെ ഹോണിൽ നിന്ന് സംസാരിക്കുന്ന രക്തമുണ്ട്.
And there is a blood that speaks above the altar.
പൊസിഷൻ എവിടെയാ?
Where is the position of
God? Taadeyin samsaarikkunna raktham karthave ivane rakshikkaname ennu parayumbol.
Amen.
Aamin mugalil namal kelkunna shabdam, praise the Lord. Kareyanda Yehuda gothrathile simhamayavan വേരായവൻ ഹാലലുയ നിനക്കായി മരിച്ചിരിക്കുന്നത് കൊണ്ട് ഈ മുദ്ര പൊട്ടിപ്പാനും ഇതിന് ഹാലലുയ സ്തോത്രം വായിപ്പാനും അവൻ യോഗ്യനായി തീർന്നു. കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു.
While the blood from beneath is crying for his deliverance, the blood from above is saying, do not cry, do not fear, because the one who was slain has overcome and he is the overcomer.
താഴെ എന്ന് പറയുന്ന രക്തം എന്താണെന്ന് അറിയാമോ?
What is the blood speaking from beneath?
ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണം.
Father, forgive them, for they do not know what they are doing.
ഇവരുടെ പാപങ്ങളൊന്നും ഓർക്കരുത്.
Do not remember their sin.
അവിടുത്തെ അടിപ്പിണരാൽ ഇവർക്ക് സൗഖ്യം കൊടുക്കണമേ.
By your stripes heal them.
ഈ പ്രിയപ്പെട്ടവർക്ക് സമാധാനം കൊടുക്കണമേ.
Give them peace, O Lord.
ഞങ്ങളെ ഞങ്ങൾക്ക് പരിപൂർണ രക്ഷ ആര് തരും?
Who will give us permanent or a total salvation?
How we can get everlasting peace and security? എങ്ങനെ എനിക്ക് നിത്യമായ സമാധാനവും രക്ഷയും എനിക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പലരും പറയുന്നു. അവനൊരു രക്ഷയില്ല, അവനൊരു വിടുതലില്ല, അവനൊരു സമാധാനമില്ല. ആരെ ഞങ്ങളോട് കരുണ കാണിക്കും, ആര് ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള കരച്ചിൽ താഴേന്ന് ഉയരുമ്പോൾ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന രക്തമുണ്ട്. കരയണ്ട, 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 കരയണ്ട. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, ദാവീദിന്റെ പേരുമായവൻ, കൊമ്പായവൻ നിനക്ക് വേണ്ടി അറക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിനാൽ ഇന്ന് പകൽക്കാലം നിനക്ക് വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഓ വൈൽ ദ ബ്ലഡ് ഫ്രം ബിനീത്ത് ഈസ് ക്രൈയിങ് ഹൂ വിൽ സേവ്, ഹൂ വിൽ ഡെലിവർ. ദ ബ്ലഡ് ഫ്രം അബവ് സേസ് ദാറ്റ് ദേർ ഈസ് സംവൺ ഹൂ വിൽ ഗിവ് യു എവർലാസ്റ്റിംഗ് പീസ്.